പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവരെയും കാണാൻ കഴിഞ്ഞ ആഴ്ചയില് കാണാനായിട്ട് പറ്റിയില്ല, തിരക്കായി പോയി. നമുക്ക് ഈ ആഴ്ചയിൽ ഒരുമിച്ച് കൂടിയും. എനിക്ക് കാർത്തിക പറഞ്ഞ ആ കാര്യം എന്നെ വല്ലാതെ സ്പർശിച്ചു. എല്ലാ സാക്ഷ്യങ്ങളും ഹൃദയസ്പർശിയായിരുന്നു, ആത്മാവിൽ ജ്വലനം ഉണ്ടാക്കുന്നതാണ്. കാർത്തിക പറഞ്ഞ കാര്യം വല്ലാതെ എന്നെ സ്പർശിച്ചു. അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ പോയി ഈശോയെ ആരാധിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് അഡറേഷൻ, ഇങ്ങനെ സൈലന്റ് അഡറേഷൻ ഇട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ കാര്യം. അപ്പൊ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കിട്ടിയ പ്രേരണ അനുസരിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എത്രയോ ആളുകൾ ഈശോയെ ആരാധിക്കാൻ, ദിവ്യകാരുണ്യത്തിൽ പോയി ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ സാഹചര്യമില്ല. കാർത്തികയെ പോലുള്ള ആളുകൾ ഒരു വശത്ത് മറ്റൊരു മതവിശ്വാസത്തിന്റെ നടുവിൽ ബാക്കി എല്ലാവരും യേശുവിനെ വിശ്വസിക്കാത്തവരായിട്ട് ജീവിക്കുമ്പോൾ അവരുടെ നടുവിൽ ഒറ്റയ്ക്ക് വിശ്വാസം ഏറ്റുപറഞ്ഞ് ജീവിക്കുന്ന സമയത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കാനോ അല്ലെ വിശുദ്ധ കുർബാനയിൽ യേശുവിനെ ആരാധിക്കാനോ പറ്റാതിരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ ചിലയിടത്തൊക്കെ കുർബാനയ്ക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുമെങ്കിലും ദിവ്യകാരുണ്യ ആരാധനകളിൽ പോയിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കത്തില്ല. ഇനി ജോലി തിരക്കും അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളും കാരണം പോകാൻ പറ്റാത്ത ആളുകളും ഉണ്ട്. അപ്പോ അത് ഒരു വശത്ത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. മറുവശത്ത് അനേക സ്ഥലങ്ങളിൽ പരിശുദ്ധ കുർബാന വച്ചിട്ടുണ്ട്, പക്ഷേ ആളുകൾ പോയി ആരാധിക്കുന്നില്ല. അവിടെ പരിശുദ്ധ കുർബാന അവഗണിക്കപ്പെടുന്നു, വിസ്മരിക്കപ്പെടുന്നു. പിന്നെ ചിലയിടങ്ങളിൽ സാത്താൻ സേവക്കാരുടെ ഏജന്റുമാരോ അവരുമായി ബന്ധപ്പെട്ടവരോ പരിശുദ്ധ കുർബാനകൾ കൈവശപ്പെടുത്തി അപഹരിച്ചെടുത്ത് കൊണ്ടുപോയി അതിനെ അപമാനിക്കുന്നു. ഇനി വിശ്വാസികളുടെ ഇടയിൽ തന്നെ വൈദികരും അതുപോലെ സന്യസ്തരും വിശ്വാസികളുമായ ആളുകൾ പരിശുദ്ധ കുർബാനയെ അനാദരിക്കുന്ന പ്രവൃത്തികൾ ചെയ്തു. പിന്നീട് മറ്റൊന്ന്, പരിശുദ്ധ കുർബാനയിൽ അയോഗ്യതയോടെ പങ്കെടുത്ത് യോഗ്യതയില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് അവിടെ കുർബാനയിലെ ഈശോ അനാദരിക്കപ്പെടുന്നു. ഇങ്ങനെ ദിവ്യകാരുണ്യ ഈശോ വേദനിക്കുന്ന നിരവധിയായ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അമ്മ തെരേസ്യ ഈശോയോടുള്ള സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിയൊരു സമയത്ത് അമ്മ തെരേസ്യ ഈശോയോട് ചോദിച്ചു, കർത്താവേ ഞാൻ എങ്ങനെയാണ് നിന്നെ സ്നേഹിക്കേണ്ടത്? അപ്പൊ അതിന് ഈശോ കൊടുത്ത മറുപടി പ്രകാരമായിരുന്നു, പോയി ഒരു വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക. ഈശോയും കുർബാനയും രണ്ടല്ല, ഒന്നാണ്. അപ്പോൾ ഈശോയെ സ്നേഹിക്കാൻ ഒരു വ്യക്തിക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിക്കാനായിട്ട്, ദിവ്യകാരുണ്യത്തിലെ ഈശോയെ സ്നേഹിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഞാൻ ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. ഒന്ന് ഞാൻ അതെങ്ങനെ നിർവഹിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം, അങ്ങനെ നിർവഹിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, നമുക്ക് ഈ ഇന്ന് ഈ ജീസസ് എൻകൗണ്ടർ കഴിഞ്ഞ ശേഷം നാളെ മുതൽ കുർബാനയിൽ അനുദിനം സജീവമായി പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പരിശുദ്ധാത്മാവ് ഒരു കൃപ തരുന്നെങ്കിൽ, മുടങ്ങാതെ കുർബാനയ്ക്കെന്നും പോകുന്നവർക്ക് വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം അല്പസമയം ഈശോയുടെ അടുത്ത് ശാന്തമായിട്ടിരുന്ന് ദിവ്യകാരൻ ഈശോയെ സ്നേഹിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഇനി അതുകൂടാതെ ദിവ്യകാരുണ്യ ചാപ്പലുകൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി ഈശോയുടെ അടുത്ത് ഇരുന്ന് സമയം ചെലവഴിച്ച് കർത്താവിനെ സ്നേഹിച്ച് ആരാധിക്കാം. ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ വിധത്തിൽ ഇങ്ങനെ നമ്മൾ യേശുവിനെ, ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിക്കുമ്പോൾ, ഈ ഇൻസെനു ജെസു എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. നിങ്ങൾ സാധിക്കുന്നവരൊക്കെ അത് വായിക്കുന്നത് നല്ലതാണ്. ഇൻസെനു ജെസു ഒരു ബെനഡിക്റ്റൈൻ സന്യാസിക്ക് 2012 മുതൽ 2007 മുതൽ 2012 വരെ ഈശോ കൊടുത്ത വെളിപ്പെടുത്തലുകളാണ്. അത് വളരെ വളരെ വാലിഡായ റെവലേഷൻസ് ആണ്. സ്വകാര്യ വെളിപാടുകളാണെങ്കിലും അതെല്ലാം വളരെ കൃത്യമായി ഈശോ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്കത് ഓൺലൈനിൽ ഇത് ലഭ്യമാണ്. PDF ആവശ്യമുള്ളവർക്ക് പിന്നെ നിങ്ങൾ ജീസസ് എൻകൗണ്ടർ അതിന്റെ PDF കോപ്പി മലയാളവും ഇംഗ്ലീഷും അധികം താമസിക്കാതെ അവൈലബിൾ ആക്കാനായിട്ട് നോക്കാം. ഇനി നിങ്ങൾക്ക് ഹാർഡ് കോപ്പി വാങ്ങിച്ച് വാങ്ങിക്കാൻ പറ്റും. ഡൽഹിയിൽ ഒരു ബുക്ക് അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, ആമസോണിൽ അവൈലബിൾ ആണത്. ഓക്കെ, നല്ല പുസ്തകമാണ്. ഞാൻ പറയാൻ വന്നത് ഇൻസെനു ജെസു എന്നാണ്, INSINUJESU, ഇൻസെനു ജെസു, ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നു എന്നാണ് അതിന്റെ സബ് ടൈറ്റിൽ. അപ്പൊ ഇതിനകത്ത് ഈശോ പറയുന്ന ഒരു വെളിപ്പെടുത്തലുണ്ട്. ആ വെളിപ്പെടുത്തലാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഈശോ ഇതിനകത്ത് പറയുകയാണ്, ഒരാള് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ആള് ഒരേ സമയത്ത് ആരാധകനുമാണ് പരിഹാരകനുമാണ്. ഇതാണ് ആ പുസ്തകത്തിന്റെ പ്രമേയം. അതായത് ആൻ അഡോറർ ബിക്കംസ് റിപ്പാറേറ്റർ എന്നാണ് ആ പുസ്തകം പറയുന്നത്. ആരാധകൻ പരിഹാരകനായി മാറുന്നു. അപ്പൊ ദിവ്യകാരുണ്യ ഈശോയുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരാള് ഒരേ സമയത്ത് ഹിയോർ ഷി ബിക്കംസ് ആൻ അഡോറർ, അറ്റ് ദ സെയിം ടൈം ഹിയോർ ഷി ബിക്കംസ് എ റിപ്പാറേറ്റർ. ആരാധകൻ എങ്ങനെയാണ് പരിഹാരകനായി മാറുന്നത് എന്ന് ചോദിച്ചാല് ഈശോ ഇങ്ങനെ പറയും, ഒരുപാട് സക്രാരികളില് ഞാൻ വിസ്മരിക്കപ്പെട്ട് കഴിയുകയാണ്. സക്രാരിയിൽ ഞാൻ ജീവനോടെ നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളോട് നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് എന്റെ സാന്നിധ്യം തരാനും ആഗ്രഹിച്ച് ഞാൻ വിശുദ്ധ കുർബാനയായി കാത്തിരിക്കുമ്പോൾ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരുന്നില്ല. പ്രത്യേകിച്ച് ആ പുസ്തകം സംസാരിക്കുന്നത് പുരോഹിതരോടാണ്. അപ്പൊ പുരോഹിതരോട് സംസാരിക്കുമ്പോൾ പറയും, അച്ഛന്മാരോട് പറയും, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എന്റെ അടുത്തേക്ക് വരാൻ പറ്റുന്ന ആളുകൾ നിങ്ങളാണ്. എന്നിട്ട് ഈശോ പറയും, ഒരാരോണം പോലെ പറയും, പക്ഷെ ഒരുപക്ഷെ ഏറ്റവും കുറവ് നിങ്ങളാണ് എന്റെ അടുത്തേക്ക് വരുന്നതെന്ന് ഈശോ പറയും. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നമ്മൾ എവിടെങ്കിലും ഒരു സക്രാരിയുടെ മുമ്പിൽ ഇരുന്ന് യേശുവിനെ ആരാധിക്കുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കാം. വളരെ പിന്നെ നമ്മളിപ്പോ ഒരു ഏതെങ്കിലും ഒരു ചെറിയ ദേവാലയത്തിൽ, നമ്മളെ ഏറ്റവും അടുത്തുള്ള ഒരു പള്ളിയിൽ ഈശോയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ ആ സമയത്ത് ആ ദേവാലയത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ, നിങ്ങൾ ആ ദേവാലയത്തിലെ സക്രാരിയിൽ എന്റെ അടുത്തിരിക്കുകയാണ്, ആ ഇരിക്കുന്ന അതേ സമയത്ത് തന്നെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നറിയാം, ഒരേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് കൂടി നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. ഈശോ പറയുകയാണ്, അതായത് നിങ്ങൾ നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾക്ക് ഏറ്റവും ആക്സസിബിൾ ആയ ദിവ്യകാരുണ്യ ആരാധനാ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ പോയി എന്നെ ആരാധിക്കുന്ന സമയത്ത് അപ്പൊ തന്നെ ഞാൻ നിങ്ങളെ വേറൊരു സ്ഥലത്തേക്ക് കൂടെ കൊണ്ടുപോകും. അത് വേറെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കോ ഒന്നുമല്ല കൊണ്ടുപോകണേ, ഈശോ കൊണ്ടുപോകുന്നത് എവിടെയെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും ഒരു സക്രാരിയിൽ ഈശോ അനാദരിക്കപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ, അതായത് എവിടെയെങ്കിലും ഈശോയെ വെച്ചിട്ടുണ്ട്, ആരും അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല, ഈശോയെ വെച്ച സക്രാരിയുടെ മുമ്പിലേക്ക് ആരും പോകുന്നില്ല, ആരും യേശുവിനെ ആരാധിക്കുന്നില്ല, അങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ വിസ്മരിക്കപ്പെട്ടും അവഗണിക്കപ്പെട്ടും അനാദരിക്കപ്പെട്ടും കഴിയുന്ന ഒരു ദിവ്യകാരുണ്യ ഈശോയുടെ സക്രാരിയുടെ അടുത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. എന്നിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നെ ആരാധിക്കുന്ന സമയത്ത് നിങ്ങൾ ആ സ്ഥലത്ത് നടക്കുന്ന ദിവ്യകാരുണ്യ അവഹേളനങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് എന്നെ ആരാധിക്കുന്ന സമയത്ത് ചെയ്യുന്നത്. നിങ്ങൾ ഒരേ സമയത്ത് ആരാധിക്കുമ്പോൾ അതേ സമയത്ത് ഞാൻ നിങ്ങളെ മറ്റെവിടെയെങ്കിലും അനാദരിക്കപ്പെടുന്ന ദിവ്യകാരുണ്യത്തിന് പരിഹാരമാക്കി മാറ്റുകയും ചെയ്യും. സോ വെൻ യു അഡോർ യു റിപ്പയർ, യു ആർ ആൻ അഡോറർ ആസ് വെൽ ആസ് എ റിപ്പാറേറ്റർ. അപ്പൊ ഇത് ഞാൻ ഇതിന് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രമേയം, ആ പുസ്തകത്തിന്റെ ഒരു പ്രമേയം മനോഹരമാണ്. അത് ഓരോ ദിവസത്തെയും വെളിപ്പെടുത്തലുകൾ വായിക്കുന്നത് വളരെ വചനം ബൈബിൾ വായിക്കുമ്പോൾ കിട്ടുന്നത് പോലെ ഒരു ആത്മീയ ജ്വലനം നമുക്ക് കിട്ടുന്ന ഒരു പുസ്തകമാണ്. എല്ലാ ദിവസവും അല്പസമയം ഒരു സ്പിരിച്വൽ റീഡിങ്ങിന് അതൊക്കെ വായിക്കാൻ പറ്റുന്നതൊക്കെ നല്ലതാണ്, പള്ളിയിലൊക്കെ വെച്ച് വായിക്കാൻ നല്ലതാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഈ ആഴ്ചത്തെ ടാസ്ക് ഇതാണ്: ഒന്ന്, പരിശുദ്ധ കുർബാനയ്ക്ക് മുടങ്ങാതെ പോവുക. കുർബാനയ്ക്ക് പോകുന്നവര് കുർബാനയ്ക്ക് പോയി കഴിഞ്ഞ് ഈശോയുടെ കൂടെ അല്പസമയം കൂടെ ചെലവഴിച്ചിട്ട് വീട്ടിലേക്ക് പോവുക. ഇനിയും ദിവ്യകാരുടെ ആരാധന ചാപ്പലുകളിലേക്ക് പോവുക. അവിടെ ഇരുന്ന് കർത്താവിനോട് കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിനെ ആരാധിക്കുക. ഇനി ഇതാണ് ടാസ്ക്. ഇനി റിസൾട്ട്. ഇത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ഈശോയുടെ സ്നേഹം ആഗ്രഹിക്കുന്ന എല്ലാവരും 100 പേര് ചെയ്താൽ 100 പേർക്കും ഫലം കിട്ടും. ഇതിന് സംശയമൊന്നുമില്ല. പേഴ്സണലായി ഈശോയുടെ സ്നേഹം ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഈശോ വ്യക്തിപരമായി നിങ്ങളെ ശ്രദ്ധിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാകത്തക്ക വിധമുള്ള പ്രകടമായ ഒന്നോ അതിൽ കൂടുതലോ അടയാളങ്ങൾ കിട്ടും. അത് അതിന്റെ ഉറപ്പാണ്, അത് പ്രോമിസാണ്. പിന്നെ ഒരു വ്യത്യാസമില്ല. അതായത് ദിവ്യകാരുണ്യത്തിലെ ഈശോയെ സ്നേഹിക്കാൻ നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്താൽ ഈശോ അത് അപ്രൂവ് ചെയ്യുന്നുണ്ടെന്നും അത് കാണുന്നുണ്ടെന്നും അത് ഈശോയ്ക്ക് ഇഷ്ടമാണെന്നും അതുവഴി ഈശോയ്ക്ക് വലിയ ഒരു മമതയുണ്ടെന്നും ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒന്നോ അതിലധികമോ പ്രകടമായ അടയാളങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഈ ആഴ്ചത്തെ ടാസ്ക്. അപ്പൊ അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം സമയം കിട്ടുമ്പോൾ മനസ്സിരുത്തി വായിക്കുക. അവിടെ ഈശോ പരിശുദ്ധ കുർബാനയെ കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്നിൽ വസിക്കും, ഞാൻ നിങ്ങളിൽ വസിക്കും, നിങ്ങൾ ഫലം പുറപ്പെടുവിക്കും. പിന്നെ അതുപോലെ തന്നെ ഈശോ പറയാൻ നിങ്ങൾക്ക് ജീവനുണ്ടാവും. അപ്പൊ ഇങ്ങനെ ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട അതുപോലെ പിന്നീട് വായിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഇൻസെന്റ് ജെസുവില് ഈശോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമുണ്ട് അച്ഛന്മാരോട്. എല്ലാ വ്യാഴാഴ്ചകളിലും നിങ്ങൾ യോഹന്നാൻ 13:14-15, 16-17 വായിക്കണമെന്ന് പറയും. ഈശോ പറയുകയാണ്, അതിനോട് ചേർത്ത് വൈദികർക്ക് കുറേ വാഗ്ദാനങ്ങൾ ഈശോ പറയുന്നുണ്ട് ആ പുസ്തകത്തിൽ. എല്ലാ വ്യാഴാഴ്ചയും നിങ്ങൾ യോഹന്നാൻ 13:14-15, 16-17 വായിക്കണമെന്ന് പറയും. കാരണം ഈശോ പറയുന്നത് ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പഠിപ്പിച്ച കാര്യങ്ങളാണത്. കുർബാനയുടെ, അതായത് കുർബാനയ്ക്കിടയ്ക്ക് നടത്തിയ പ്രസംഗമാണത് യോഹന്നാ 13:14-15, 16-17. അതുകൊണ്ട് അത് നിങ്ങൾ ഗൗരവമായിട്ട് വായിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കാട്ടിലുള്ള സണ്ണി ബ്രദർ, ജോണി ബ്രദർ, അവരെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ ആ കാട്ടിലുള്ള സഹോദരന്മാര് വർഷങ്ങളായിട്ട് മുടങ്ങാതെ എല്ലാ ദിവസവും വായിക്കുന്ന വചനഭാഗമാണ് യോഹന്നാ 13:14-15, 16-17. എന്നോട് സണ്ണി ബ്രദർ ഒരിക്കൽ പറഞ്ഞത്, അച്ഛാ ഞാനത് ലക്ഷക്കണക്കിന് തവണ വായിച്ചിട്ടുണ്ടെന്നാണ് ആ ഭാഗം. അപ്പൊ അത് നല്ല ഒരു ഒരു ചൈതന്യമാണത്, അത് വായിക്കുന്നത്. അപ്പൊ അതും ഈ ആഴ്ച നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ യോഹന്നാൻ 13:14-16-17 യോഹന്നാൻ 6 വായിക്കുന്നതുകൊണ്ട് നല്ലതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഈ ആഴ്ചത്തെ ടാസ്ക്. ടെസ്റ്റിമണികൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പൊ അതിനു മുമ്പ് ഞാൻ യാത്രയിലായതുകൊണ്ട് ഇത് ആശീർവാദം തരുന്നത് കട്ടായി പോവാതിരിക്കാൻ വേണ്ടി ഇപ്പം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവസാനം പിന്നെ ഞാൻ ലൈനിൽ ഉണ്ടെങ്കിൽ ആ അവസാന സമയത്ത് ഒന്നുകൂടെ പ്രാർത്ഥിക്കും. ഇല്ലെങ്കിൽ അത് മിസ്സാവാതിരിക്കാൻ വേണ്ടി ഇപ്പൊ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. ചാറ്റ് ബോക്സിലും യൂട്യൂബിന്റെ കമന്റ് ബോക്സിലുമായിട്ട് 1000-ക്കണക്കിന് ചാറ്റുകൾ നിങ്ങൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ നിയോഗങ്ങൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായിട്ട് അവയുടെ മേൽ ഇടപെടാനായിട്ട് മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ എഴുതി സമർപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും ദൈവമേ, ഈ മക്കള് വളരെ വേദനയോടുകൂടി ഒത്തിരി താല്പര്യത്തോടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് വിവിധ ടൈം സോണുകളിൽ ഇരുന്ന് ഇപ്പോൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ കുറിച്ച് അറിയാൻ ആഗ്രഹത്തോടെ വന്നിരിക്കുന്ന ഈ യുവതി യുവാക്കന്മാരുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവേ കടന്നു വരണമേ. ഈശോയെ സ്നേഹിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല എന്നുള്ള വലിയൊരു അനുഭവം ഇവർക്ക് കൊടുക്കണമേ. ജീസസ് എൻകൗണ്ടറിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളുടെയും ഭാവി വ്യർത്ഥമാവില്ല എന്ന് അവിടുന്ന് വാഗ്ദാനം തന്നിട്ടുണ്ട്. കർത്താവ് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു, ഈ മക്കള് ഇവരുടെ ജീവിതത്തിന്റെ പലവിധമായ പ്രതിസന്ധികളിൽ എഴുതി സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളെല്ലാം അങ്ങേറ്റെടുക്കണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ, കർത്താവെ സുഖപ്പെടുത്തണമേ, വഴികളും വാതിലുകളും തുറന്ന് കാലതാമസങ്ങൾ എടുത്ത് മാറ്റി ദൈവം സന്തോഷവും സമാധാനവും നൽകുന്ന അനുഭവങ്ങൾ കൊടുത്ത് അങ്ങയുടെ സ്നേഹം ഇവരെ അവിടുന്ന് പരിശീലിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.